ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ഹരിയാനയിൽ BJP മൂന്നാം തവണയും അധികാരത്തിലേക്ക്. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം ഗവൺമെന്റ് രൂപീകരണത്തിന് ശ്രമം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് നാളെ ലാവോസിലേക്ക് യാത്ര തിരിക്കും. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ രാജ്യത്ത് 10 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഇന്ന് ലോക തപാൽ ദിനം. ലോക വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ വൈകിട്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം 2020 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഹരിയാനയിൽ BJP മൂന്നാം തവണയും അധികാരത്തിലേക്ക്. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം ഗവൺമെന്റ് രൂപീകരണത്തിന് ശ്രമം ആരംഭിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
90 ഹരിയാന നിയമസഭയിൽ 48 സീറ്റ് നേടിയാണ് BJP അധികാരം നിലനിർത്തിയത്. കോൺഗ്രസിന് 37 സീറ്റുകൾ ലഭിച്ചു. ഇന്ത്യൻ നാഷണൽ ലോക്ദളും INLD രണ്ടിടങ്ങളിൽ വിജയിച്ചപ്പോൾ 3 കക്ഷിരഹിതർക്കാണ് ജയം. BJP നേതാവും മുഖ്യമന്ത്രിയുമായ നയാബ് സിംഗ് സൈനി ലഡ്വ സീറ്റിൽ വിജയിച്ചു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ റോഹ്തക്കിലെ ഗാർഹി സാംബ്ല കിലോയ് സീറ്റിൽ 71,000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ വിനേഷ് ഫൊഗട്ട് വിജയിച്ചു. ജമ്മുകശ്മീരിൽ 90 നിയമസഭയിൽ 48 സീറ്റ് നേടിയാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അടുത്ത ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. നാഷണൽ കോൺഫറൻസ് 42 സീറ്റുകൾ നേടിയപ്പോൾ സഖ്യകക്ഷിയായ കോൺഗ്രസ് 6 സീറ്റുകളിൽ വിജയിച്ചു. BJP 29 സീറ്റുകൾ നേടി. PDP 3, ജമ്മുകശ്മീർ പീപ്പിൾസ് കോൺഫറൻസ്, CPIM, ആം ആദ്മി പാർട്ടി എന്നിവ ഓരോ സീറ്റും നേടി. 7 സീറ്റിൽ കക്ഷിരഹിതർക്കാണ് ജയം. മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ബുദ്ഗാം ഗന്ദർബാൽ മണ്ഡലങ്ങളിൽ വിജയിച്ചു. കുൽഗാം CPIM മുഹമ്മദ് യൂസഫ് തരിഗാമി നേടി. നൌഷേരയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റെയ്ന പരാജയപ്പെട്ടു.
സത്യം, വികസനം, സദ്ഭരണം എന്നിവ വിജയിച്ചുവെന്നും എല്ലാ സമുദായങ്ങളും BJP വോട്ട് ചെയ്തുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഹരിയാനയിലെ BJP വിജയത്തെ തുടർന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ജമ്മുകശ്മീരിൽ സമാധാനപരമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും വോട്ടുകൾ എണ്ണുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ BJP ഏറ്റവും വലിയ കക്ഷിയായി ഉയർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും ജനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യൻ ജനത തകരില്ല എന്നതിന്റെ തെളിവെടുപ്പും വിളംബരവുമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലത്ത് ലക്ഷ്മിനട മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാവാണി പുരസ്കാരം കർണാടക സംഗീതജ്ഞ ഡോക്ടർ NJ നന്ദിനിക്കും വിജയദശമി പുരസ്കാരം പുതിയകാവ് ഭഗവതി ക്ഷേത്രം സംരക്ഷണ പൌരസമിതിക്കും സുരേഷ് ഗോപി സമ്മാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ലാവോസിലെ വിയന്റിയാനയിലേക്ക് പുറപ്പെടും. 21 ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിലും 19 കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC രാജ്യത്ത് 10 പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. അടുത്ത 5 75,000 പുതിയ മെഡിക്കൽ സീറ്റുകൾ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തെ പിന്തുണക്കുന്ന തീരുമാനമാണിതെന്ന് ന്യൂഡൽഹിയിൽ 194 ESIC യോഗത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 2 നീട്ടിയതായും ഈ വർഷം July 1 2026 June 30 വരെ പ്രാബല്യത്തിലുണ്ടാകുമെന്നും മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി ESIC സംയോജനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ESIC ഗുണഭോക്താക്കൾക്ക് രാജ്യത്തെല്ലായിടത്തും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാൻ ഈ തീരുമാനം സഹായിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പാരാമെഡിക്കൽ BSc കോഴ്സുകൾ ആരംഭിക്കുന്നതിനും കോർപ്പറേഷൻ അംഗീകാരം നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ നിയമസഭ ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗിന് സമയപരിധി ദീർഘിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് E.K. വിജയൻ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കും. സംസ്ഥാനത്ത് 4 ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കിയതുമൂലം ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ആബിദ് ഹുസൈനും ശ്രദ്ധ ക്ഷണിക്കും. സഭാ ടിവിയുടെ പുതിയ ചാനലായ സഭാ ടിവി എക്സ്ക്ലൂസീവിന്റെ ഉദ്ഘാടനം വൈകിട്ട് 6:30 നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് സെന്റർ പുതുതായി ആരംഭിക്കുന്ന പി ജി ഡിപ്ലോമ ഇൻ പാർലമെന്ററി സ്റ്റഡീസ് ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തും. ചെന്നൈക്കടുത്ത് മുട്ടുകാട് നവയുഗ ചെമ്മീൻ ഉൽപാദന സമ്പ്രദായത്തിന്റെ തുടർച്ചയായ 8-ാം വിളവെടുപ്പിൽ കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെമ്മീൻ കൃഷിയെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഈ നൂതന ഉൽപാദന സമ്പ്രദായം സ്വീകരിക്കാനും വിപുലീകരിക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിയന്ത്രിത സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യുന്ന ചെമ്മീൻ വാണിജ്യ മത്സ്യകൃഷിക്ക് മാതൃകയാണെന്നും സമുദ്രോൽപ്പന്ന കയറ്റുമതി വരുമാനത്തിന്റെ 70% ഈ മേഖലയിൽ നിന്നാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക തപാൽ ദിനം. രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാനപ്രകാരമാണ് 1874 മുതൽ ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായും ആചരിക്കുന്നു. 150 വർഷങ്ങളായി ആശയവിനിമയം സാധ്യമാക്കുന്നതിനും ലോകമെമ്പാടും ആളുകളെ ശാക്തീകരിക്കുന്നതിനും നിലകൊള്ളുന്നു എന്നതാണ് ഈ വർഷത്തെ ലോക തപാൽ ദിനാചരണ പ്രമേയം. തപാൽ വകുപ്പിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ, SMS എന്നിവ വഴി വ്യാപകമായി വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി പോലീസ് അറിയിച്ചു. നിങ്ങളുടെ പേരിൽ വന്ന പാഴ്സൽ നൽകാനായി 2 തവണ ശ്രമിച്ചിട്ടും മേൽവിലാസം തെറ്റായതിനാൽ കൈമാറാനായില്ലെന്നും 12 മണിക്കൂറിനകം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിലാസം അപ്ഡേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് തപാൽ വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. പാഴ്സൽ ലഭിക്കുന്നതിനായി 25 രൂപ നൽകാനും തട്ടിപ്പുകാർ ആവശ്യപ്പെടുമെന്നും പണം അയക്കാനായി നൽകുന്ന ബാങ്ക് ലോഗിൻ ഉപയോഗിച്ച് തട്ടിപ്പുകാർ അക്കൌണ്ടിലെ പണമെല്ലാം തട്ടിയെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബായിൽ വൈകിട്ട് 7:30 മത്സരം. ഉച്ചയ്ക്ക് 3:30 ദക്ഷിണാഫ്രിക്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഷാർജയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 60 റൺസിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. 2 മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ ഗ്രൂപ്പ് എയിൽ 1-ാം സ്ഥാനത്താണ്. ഇന്ത്യ ബംഗ്ലാദേശ് 2-ാം 2020 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. 3 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 3 മത്സരങ്ങളിൽ അമ്പയത്തിൽ 34 പോയിന്റുമായി വയനാട് മുന്നിലെത്തി. യോഗ മത്സരങ്ങളിൽ 18 പോയിന്റ് നേടി പാലക്കാടും തൈക്കോണ്ടോയിൽ 41 പോയിന്റോടെ കാസർകോടുമാണ് 1-ാമത്. റസ്ലിംഗ് മത്സരങ്ങളിൽ 78 പോയിന്റുമായി കണ്ണൂരും ജിംനാസ്റ്റിക് മത്സരത്തിൽ തിരുവനന്തപുരവും മുന്നിട്ട് നിൽക്കുന്നു. ജൂനിയർ ആൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ കോഴിക്കോട്, ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി KB ഗണേഷ്കുമാർ KSRTC മാനേജിംഗ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആനക്കാപ്പുഴയിൽ നിന്ന് തിരുവമ്പാടിക്ക് പോയ KSRTC ബസ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് പുലൂരാമ്പാറക്കടുത്ത് കാളിയാമ്പുഴ പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ 2 പേർ മരിക്കുകയും 25 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ രേഖകൾ സ്വീകരിക്കുന്നതിന് കൊച്ചി, കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ പ്രത്യേക കൌണ്ടറുകൾ പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. എറണാകുളത്ത് 19 കലൂർ വഖഫ് ബോർഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിലും കണ്ണൂരിൽ 20 കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും രേഖകൾ സ്വീകരിക്കും. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കരിപ്പൂർ ഹജ്ജ് ഹൌസിലും കോഴിക്കോട് പുതിയാറ റീജിയണൽ ഓഫീസിലും രേഖകൾ സ്വീകരിക്കും. ഈ മാസം 23 രേഖകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മാസങ്ങളോളം തുടരുന്ന ഇൻചാർജ് ഭരണം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഏതാനും ദിവസങ്ങൾ മാത്രം ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ മാസങ്ങളോളം ചുമതല നൽകിയാൽ മൊത്തത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. ഹരിയാനയിലെ ഹാട്രിക് വിജയത്തിലും കശ്മീരിലെ മുന്നേറ്റത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ കോഴിക്കോട് ബീച്ചിൽ പ്രകടനം നടത്തി. ഹരിയാനയിൽ പ്രതികൂല പരിതസ്ഥിതിയിലെ ഹാട്രിക് വിജയം വലിയ ആവേശം പകരുന്നതാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ പറഞ്ഞു. ആഹ്ലാദ പ്രകടനത്തിനിടെ ഒരു പ്രവർത്തകന് വാഹനമിടിച്ച് പരിക്കേറ്റു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിയാനയിൽ BJP 3-ാം തവണയും അധികാരത്തിലേക്ക്. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഗവൺമെന്റ് രൂപീകരണത്തിന് ശ്രമം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ലാവോസിലേക്ക് യാത്ര തിരിക്കും. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ രാജ്യത്ത് 10 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഇന്ന് ലോക തപാൽ ദിനം. ലോക വനിതാ 2020 ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ വൈകിട്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ട്വന്റി ട്വന്റി മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.